ഓം ശാന്തി. 27/7/2025 അവ്യക്ത ബാബ്ദാദ. റിവൈസ് കോഴ്സ് 14/3/2006. മുരളിയുടെ ടൈറ്റിലാണ് പരമാത്മ മിലനത്തിന്റെ അനുഭൂതിക്ക് വേണ്ടി തലകീഴായ ഞാൻ എന്ന ഭാവം കത്തിക്കുന്നതിന്റെ ഹോളി ആഘോഷിക്കൂ. ദൃഷ്ടിയാകുന്ന പിച്ചാങ്കുഴലിലൂടെ സർവാത്മാക്കൾക്കും സുഖം, ശാന്തി, പ്രേമം, ആനന്ദത്തിന്റെ നിറം പിടിപ്പിക്കൂ. ഇന്ന് ഹോളിയസ്റ്റ് ബാബ ഹോളി കുട്ടികളുമായിട്ടാണ് മിലനം ആഘോഷിക്കുന്നത്. നാനാഭാഗത്തുമുള്ള ഹോളി കുട്ടികൾ ദൂരെ ഇരുന്നാലും സമീപത്താണ്. ബാബ്ദാദ അങ്ങനെയുള്ള ഹോളി അർത്ഥം പവിത്രമായ കുട്ടികളുടെ മസ്തകത്തിൽ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ഭാഗ്യ നക്ഷത്രം കാണുകയാണ്. മുഴുവൻ കൽപ്പത്തിലും വേറെ ആരും ഇതുപോലെ മഹാൻ പവിത്രം ആകുന്നില്ല. ഈ സംഗമയുഗത്തിൽ പവിത്രതയുടെ വ്രതം എടുക്കുന്ന ഭാഗ്യവാന്മാരായ കുട്ടികൾ ഭാവിയിലും ഡബിൾ പവിത്രമാകുന്നു. ശരീരവും പവിത്രമായത് ആത്മാവും പവിത്രം. മുഴുവൻ ചക്രം ചുറ്റിക്കറങ്ങിയാലും എത്ര മഹാത്മാക്കൾ വന്നിട്ടുണ്ട്, പക്ഷേ ശരീരവും ആത്മാവും പവിത്രമായ ധർമാത്മാക്കളോ മഹാത്മാക്കളോ വന്നിട്ടില്ല. ബാബ്ദാദയ്ക്ക് കുട്ടികളായ നിങ്ങളുടെ മേൽ അഭിമാനമുണ്ട്. ആഹാ, എന്റെ മഹാൻ പവിത്ര കുട്ടികളെ, ആഹാ. ഡബിൾ പവിത്രം, വേറെ ആരും ഡബിൾ കിരീടധാരികൾ ആകുന്നില്ല. താങ്കൾ ശ്രേഷ്ഠ ആത്മാക്കളാണ് ഡബിൾ കിരീടധാരികളാകുന്നത്. നമ്മുടെ ആ ഡബിൾ പവിത്രത, ഡബിൾ കിരീടധാരി സ്വരൂപം മുന്നിൽ വരുന്നുണ്ടല്ലോ. കുട്ടികളായ നിങ്ങളുടെ ഈ സംഗമയുഗത്തിലെ പ്രായോഗിക ജീവിതമാണ്. ഈ ജീവിതത്തിലെ വിശേഷതകൾ ഓരോന്നിന്റെയും ഓർമ്മ ചിഹ്നം ലോകത്തുള്ളവർ ഉത്സവത്തിന്റെ രൂപത്തിൽ ആഘോഷിക്കുകയാണ്. ഇന്ന് നിങ്ങൾ എല്ലാവരും സ്നേഹത്തിന്റെ വിമാനത്തിൽ ഹോളി ആഘോഷിക്കുവാൻ വന്നെത്തിയതാണ്. ഹോളി ആഘോഷിക്കുവാൻ വന്നതല്ലേ? നിങ്ങൾ എല്ലാവരും സ്വന്തം ജീവിതത്തിൽ പവിത്രതയുടെ ഹോളി ആഘോഷിച്ചു. ശരീരബോധത്തിലായത് കാരണം ഓരോ ആധ്യാത്മിക രഹസ്യങ്ങൾക്കും ലോകത്തിലുള്ളവർ സ്ഥൂല രൂപം കൊടുത്തു. താങ്കൾ ആത്മബോധത്തിലാണ് ആധ്യാത്മിക ജീവിതം നയിക്കുന്നവരാണ്. അവർ ശരീരബോധം ഉള്ളവരാണ്. എല്ലാം സ്ഥൂല രൂപത്തിലാക്കി. നിങ്ങൾ യോഗ അഗ്നിയിലൂടെ തന്റെ പഴയ സംസ്കാരവും സ്വഭാവവും ഭസ്മമാക്കി കത്തിച്ചുകളഞ്ഞു. ലോകത്തിലുള്ളവർ സ്ഥൂലമായ അഗ്നിയിൽ കത്തിക്കുന്നു. കാരണമെന്ത്? പഴയ സംസ്കാരം കത്തിക്കാതെ പരമാത്മാ കൂട്ടുകെട്ടിന്റെ നിറം പിടിക്കുകയില്ല. പരമാത്മ മിലനത്തിന്റെ അനുഭവം ചെയ്യാൻ കഴിയില്ല. നിങ്ങളുടെ ജീവിതത്തിന് അത്രയ്ക്ക് മൂല്യമുണ്ട്. നിങ്ങളുടെ ഓരോ ചുവടും ഉത്സവ രൂപത്തിൽ ആഘോഷിക്കുന്നു. എന്തുകൊണ്ട്? നിങ്ങൾ സംഗമയുഗം മുഴുവൻ ഉത്സാഹവും ഉന്മേഷവും നിറഞ്ഞ ജീവിതം ജീവിച്ചു. നിങ്ങളുടെ ജീവിതത്തിന്റെ ഓർമ്മ ചിഹ്നമായി ഒരു ദിവസത്തെ ഉത്സവം ആഘോഷിക്കുന്നു. എല്ലാവരുടെയും സദാ ഉത്സാഹവും ഉന്മേഷവും സന്തോഷവും നിറഞ്ഞ ജീവിതമാണല്ലോ. ആണോ അതോ ഇടയ്ക്കിടയ്ക്ക് ആണോ? സദാ ഉത്സാഹമുണ്ടോ അതോ ഇടയ്ക്കിടയ്ക്ക് മാത്രമാണോ? സദാ ഉത്സാഹത്തോടെ ഇരിക്കുന്നു, സന്തോഷത്തിലാണ്. സന്തോഷം നമ്മുടെ ജീവിതത്തിന്റെ വിശേഷ പരമാത്മ സമ്മാനമാണ്. എന്തു പറ്റിയാലും ബ്രാഹ്മണ ജീവിതത്തിന്റെ സന്തോഷവും ഉത്സാഹവും ഉന്മേഷവും നഷ്ടപ്പെടുകയില്ല. ഈ അനുഭവമുള്ളവർ കൈ ഉയർത്തു. ഓരോ കുട്ടിയുടെയും മുഖം സദാ സന്തോഷത്താൽ വിടർന്നിരിക്കുന്നത് കാണാനാണ് ബാബ്ദാദ ആഗ്രഹിക്കുന്നത്. വേറെ ആരും നിങ്ങളെപ്പോലെ ഭാഗ്യവാന്മാർ ആയിട്ടില്ല, ആകാൻ കഴിയുകയുമില്ല. വ്യത്യസ്ത വിഭാഗത്തിലുള്ളവർ ഇരിക്കുന്നുണ്ട്. അനുഭവി മൂർത്തരാകാനുള്ള പ്ലാൻ സ്വയത്തിന് വേണ്ടി തയ്യാറാക്കിയോ? ബാബ്ദാദയ്ക്ക് സന്തോഷമുണ്ട്. ഇന്ന് ഇന്ന ഇന്ന വിഭാഗങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. സ്വാഗതം. വന്നതിന് ആശംസകൾ. സേവനത്തിന്റെ ഉന്മേഷവും ഉത്സാഹവും നല്ലതായി ഉണ്ട്. പക്ഷെ ആദ്യം സ്വയത്തിന്റെ പദ്ധതി വേണം. പദ്ധതികൾ ഓരോ വിഭാഗക്കാരും ഒന്നിനൊന്ന് മികച്ചതായി ഉണ്ടാക്കുന്നത് ബാബ്ദാദ കണ്ടു. വളരെ നന്നായി തയ്യാറാക്കുന്നുണ്ട്. ഒപ്പം സ്വ ഉന്നതിയുടെ പദ്ധതി തയ്യാറാക്കേണ്ടത് വളരെ ആവശ്യമാണ്. ബാബ്ദാദ ആഗ്രഹിക്കുന്നത് ഇതാണ്, ഓരോ വിഭാഗവും സ്വ ഉന്നതിയുടെ പ്രായോഗിക പദ്ധതി തയ്യാറാക്കുകയും നമ്പർ നേടുകയും വേണം. ഏതുപോലെയാണോ സംഘടനയിൽ ഒന്നിച്ചിരിക്കുന്നത്, വിദേശികളായാലും ദേശത്തിലുള്ളവരായാലും മീറ്റിംഗ് നടത്തുന്നു, പദ്ധതി തയ്യാറാക്കുന്നു. ബാബ്ദാദ അതിൽ തൃപ്തനാണ്. ഉന്മേഷവും ഉത്സാഹത്തോടെയും സംഘടിത രൂപത്തിൽ സേവനത്തിന്റെ പ്ലാൻ തയ്യാറാക്കുന്നതുപോലെ അത്രയും ഉന്മേഷവും ഉത്സാഹത്തോടെയും ശ്രദ്ധ നൽകി സ്വ ഉന്നതിയുടെ നമ്പർ ഉണ്ടാക്കണം. ബാബ്ദാദ കേൾക്കാൻ ആഗ്രഹിക്കുന്നതിതാണ്, ഈ മാസത്തിൽ ഈ വിഭാഗത്തിലുള്ളവർ സ്വ ഉന്നതിയുടെ പദ്ധതി പ്രായോഗികമാക്കിയോ? ഏതെല്ലാം വിഭാഗത്തിലുള്ളവർ വന്നിട്ടുണ്ട്? എല്ലാ വിഭാഗക്കാരും കൈ ഉയർത്തു. ശരി, ഇത്രയും പേരുണ്ടോ? വളരെയധികം പേർ വന്നിട്ടുണ്ട്. അഞ്ചാറ് വിഭാഗക്കാർ വന്നെന്ന് കേട്ടു. വന്നത് വളരെ നന്നായി. ഇനി അവസാനത്തെ ഒരു ടേൺ കൂടി ബാക്കിയുണ്ട്. ബാബ്ദാദ ഗൃഹപാഠം നൽകിയിരുന്നു. ബാബ്ദാദ ദിവസവും ഫലം നോക്കുന്നുണ്ട്. നിങ്ങൾ കരുതി അവസാനത്തെ ടേണിൽ ബാബ്ദാദ കണക്കെടുക്കും. ബാബ്ദാദ ദിവസവും നോക്കുകയാണ്. ഇനിയും ബാക്കി 15 ദിവസമുണ്ട്. ഈ 15 ദിവസം വ്യത്യസ്ത വിഭാഗത്തിൽ വന്നിട്ടുള്ളവരും വന്നിട്ടില്ലാത്ത വിഭാഗത്തിലെ നിമിത്തമായിരിക്കുന്ന കുട്ടികൾക്കും ബാബ്ദാദ ഈ സൂചനയാണ് തരുന്നത്. ഓരോ വിഭാഗവും തന്റെ സ്വ ഉന്നതിക്കായി ഏതെങ്കിലും പദ്ധതി തയ്യാറാക്കൂ. ഏതെങ്കിലും വിശേഷ ശക്തിയുടെ സ്വരൂപമാകുന്നതിന്റെ, വിശ്വമംഗളത്തിനായി പ്രകാശവും ശക്തിയും കൊടുക്കുന്നതിന്റെ, ഓരോ വിഭാഗവും പരസ്പരം നിശ്ചിതമാക്കൂ. പിന്നീട് പരിശോധിക്കണം വിഭാഗത്തിലെ അംഗങ്ങൾ ആരെല്ലാമാണോ അംഗമാകുന്നത് നല്ലതാണ്. ഓരോ അംഗവും ഒന്നാമതാകണം. ഈ വിഭാഗത്തിലെ അംഗമാണെന്ന് പേര് രേഖപ്പെടുത്തിയാൽ മാത്രം പോരാ. ഈ വിഭാഗത്തിലുള്ള സ്വ ഉന്നതിയുടെ അംഗമാണ്. ഇത് സാധിക്കുമോ? വിഭാഗത്തിന് നിമിത്തമായത് ആരൊക്കെയാണ്? നിമിത്തമായവർ എഴുന്നേൽക്കൂ. വിദേശത്തും 4-5 പേർ ആരെല്ലാമാണോ നിമിത്തമായിരിക്കുന്നത്, അവർ എഴുന്നേൽക്കൂ. ബാബ്ദാദയ്ക്ക് എല്ലാവരും വളരെ ശക്തിശാലി മൂർത്തിയായി തോന്നുന്നു. വളരെ നല്ല മൂർത്തിയാണ്. നിങ്ങൾ കരുതുന്നുണ്ടോ 15 ദിവസത്തിനുള്ളിൽ എന്തെങ്കിലും ചെയ്തു കാണിക്കാം? പറയൂ, സാധിക്കുമോ? ബ്രാക്കറ്റിൽ കാര്യനിർവാഹ വിഭാഗം തയ്യാറാക്കിയ പദ്ധതിയാണ്, ആരും ദേഷ്യപ്പെടില്ല എന്ന്. ഇതിന്റെ പരിശോധന ചെയ്യുകയും ചെയ്യുന്നുണ്ടോ? നിങ്ങൾ സഹോദരിമാർ, അതായത് ടീച്ചേഴ്സിനോട് ധൈര്യം വെച്ചിട്ടുണ്ട്? 15 ദിവസത്തിൽ പരിശോധിച്ച് ഫലം പറയാൻ സാധിക്കും. വിദേശികൾ സമ്മതിക്കുന്നു. നിങ്ങൾക്കെന്ത് തോന്നുന്നു? സാധിക്കുമോ? ഭാരതത്തിലുള്ളവർ പറയൂ, സാധിക്കുമോ? ബാബ്ദാദയ്ക്ക് നിങ്ങൾ എല്ലാവരുടെയും മുഖം കാണുമ്പോൾ ഫലം നല്ലതാണ് എന്നാണ് തോന്നുന്നത്. 15 ദിവസമെങ്കിലും ശ്രദ്ധിക്കുന്നതിന്റെ പുരുഷാർത്ഥം ചെയ്താൽ ഈ അഭ്യാസം മുന്നോട്ടും ഉപയോഗം വരും. അങ്ങനെയുള്ള മീറ്റിംഗ് ചെയ്യണം. ഏത് ഗുണത്തിന്റെ, ഏത് ശക്തിയുടെ ലക്ഷ്യമാണോ നേടേണ്ടത്, ഇതിൽ ബാബ്ദാദ നമ്പർ നൽകും. ബാബ്ദാദ കണ്ടുകൊണ്ടിരിക്കുകയാണ്, സ്വസേവനത്തിൽ ഒന്നാമത് ആരെല്ലാമാണ്? ബാപ്ദാദ കണ്ടു നല്ല പദ്ധതികൾ ഉണ്ടാക്കുന്നുണ്ട്. സേവനവും സ്വ ഉന്നതിയും ഒന്നിച്ചില്ലെങ്കിൽ സേവനത്തിന്റെ പ്ലാനിൽ വേണ്ടത്ര സഫലത ഉണ്ടാകില്ല. അതിനാൽ സമയത്തിന്റെ സമീപതയെ മുന്നിൽ കണ്ടുകൊണ്ട് സേവനവും സ്വ ഉന്നതിയും കമ്പൈൻഡ് ആക്കൂ. സ്വ ഉന്നതി മാത്രം പോരാ, സേവനവും വേണം. സ്വ ഉന്നതിയുടെ സ്ഥിതിയിലൂടെ സേവനത്തിൽ കൂടുതൽ സഫലത ഉണ്ടാകും. സേവനത്തിന്റെയും സ്വ ഉന്നതിയുടെയും സഫലതയുടെ അടയാളമാണ് സ്വയം തന്റെ തന്നെ സന്തുഷ്ടത കാണും. ആരുടെയാണോ സേവനം ചെയ്യുന്നത്, അവർക്കും സേവനത്തിലൂടെ സന്തുഷ്ടത അനുഭവമാകും. സ്വയത്തിനോ ആരുടെ സേവനത്തിനാണോ നിമിത്തമായിട്ടുള്ളത്, അവർക്കോ സന്തുഷ്ടത അനുഭവമാകുന്നില്ലെങ്കിൽ സഫലത കുറവും സേവനം കൂടുതലും ചെയ്യേണ്ടതായി വരും. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, സേവനത്തിലും സ്വ ഉന്നതിയിലും സഹജമായി സഫലത പ്രാപ്തമാക്കുന്നതിനുള്ള സ്വർണിമ താക്കോൽ ഏതാണ്. എല്ലാവർക്കും അനുഭവമുണ്ട്, സ്വർണിമ താക്കോലാണ് പെരുമാറ്റത്തിലും മുഖത്തും സംബന്ധ സമ്പർക്കത്തിലും നിമിത്തഭാവം, നിർമാനഭാവം, നിർമ്മല വാണി. ബ്രഹ്മബാബയെയും ജഗദമ്പയെയും കണ്ടില്ലേ? ഇപ്പോഴും എവിടെയെങ്കിലും സേവനത്തിൽ സഫലതയുടെ ശതമാനം വരുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണമെന്താണ്? ആര് എത്രയ്ക്ക് ആഗ്രഹിക്കുന്നുവോ, എത്ര പദ്ധതി തയ്യാറാക്കുന്നു, അതിൽ ശതമാനം വരുന്നത് എന്തുകൊണ്ടാണ്? ബാപ്ദാദ കൂടുതൽ പേരിലും കണ്ട കാരണമാണ്, സഫലത കുറയുന്നതിന്റെ കാരണമാണ് ഒരു വാക്ക്. അതേതാണ്? ഞാൻ. ഞാൻ എന്ന വാക്ക് മൂന്ന് തരത്തിൽ ഉപയോഗിക്കുന്നു. ദേഹി അഭിമാനിയിലും ഞാൻ ആത്മാവാണ് ഞാൻ എന്ന വാക്ക് വരുന്നുണ്ട്. ദേഹാഭിമാനത്തിലും ഞാൻ എന്താണോ പറയുന്നത് ചെയ്യുന്നത് അതാണ് ശരി, ഞാൻ ബുദ്ധിവാനാണ്, ഇത് പരിധിയുള്ള ഞാൻ ആണ്. ഞാൻ ദേഹാഭിമാനത്തിലും ഞാൻ വരുന്നുണ്ട്. മൂന്നാമത്തെ ഞാൻ ആണ് ആരെങ്കിലും മനസ്സ് തകർന്നവരാകുമ്പോഴും ഞാൻ വരുന്നു. ഇതെനിക്ക് ചെയ്യാൻ സാധിക്കില്ല, എനിക്ക് ധൈര്യമില്ല, എനിക്കിത് കേൾക്കാൻ സാധിക്കില്ല, എനിക്കിത് ഉൾക്കൊള്ളാൻ കഴിയില്ല. ബാപ്ദാദ മൂന്ന് പ്രകാരത്തിലുള്ള ഞാൻ ഞാൻ എന്ന ഗീതം ധാരാളം കേട്ടു. ബ്രഹ്മബാബയും ജഗദമ്പയും ഏത് നമ്പർ നേടിയോ അതിന്റെ വിശേഷത ഇതാണ്, തലകീഴായ ഞാൻ എന്ന ഭാവം ഇല്ല, അതിന്റെ അറിവും ഇല്ല. ബ്രഹ്മബാബ ഒരിക്കലും ഇങ്ങനെ പറഞ്ഞില്ല, ഞാൻ നിർദ്ദേശം നൽകുന്നു, ഞാനാണ് ശരി. ബാബ 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 ചെയ്യിപ്പിക്കുകയാണ്, ഞാനല്ല ചെയ്യുന്നത്. ഞാൻ മിടുക്കനല്ല, കുട്ടികൾ മിടുക്കരാണ്. ജഗദമ്പയുടെയും സ്ലോഗൻ ഓർമ്മയുണ്ടോ? പഴയവർക്ക് ഓർമ്മയുണ്ടാകും. ജഗദമ്പ ഇതാണ് പറഞ്ഞത്, ആജ്ഞ നൽകുന്നവന്റെ ആജ്ഞ നടത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ അല്ല, നടത്തിക്കുന്ന ബാബയാണ് നടത്തുന്നത്. ചെയ്യിപ്പിക്കുന്നവനായ ബാബ ചെയ്യിപ്പിക്കുകയാണ്, ഞാൻ ചെയ്യുന്നതല്ല. ആദ്യമേ ഉള്ളിൽ നിന്ന് ഈ അഭിമാനത്തിന്റെയും അപമാനത്തിന്റെയും ഞാൻ എന്ന ഭാവം സമാപ്തമാക്കി മുന്നോട്ടു പോകൂ. സ്വാഭാവികമായി ഓരോ കാര്യത്തിലും ബാബ ബാബ എന്ന് വരണം, സ്വാഭാവികമായി വരണം. ബാബയ്ക്ക് സമാനമാകുന്നതിന്റെ സങ്കല്പം എല്ലാവരും എടുത്തിട്ടുള്ളതാണ്. സമാനമാകുന്നതിൽ രാജകീയ ഞാൻ എന്ന ഭാവം കത്തിച്ചു കളയൂ. ശരി, ദേഷ്യപ്പെടുകയും ചെയ്യരുത്. ദേഷ്യം വരുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ എന്ന ഭാവം വരുന്നതുകൊണ്ട്. ഹോളി ആഘോഷിക്കാൻ വന്നതല്ലേ? ആദ്യം ഏത് ഹോളിയാണ് ആഘോഷിക്കുന്നത്? കത്തിക്കുന്നതിന്റെ. വളരെ നല്ലവരാണ്, വളരെ യോഗ്യരാണ്, ബാബയുടെ ആശയുടെ ദീപമാണ്. ഈ കുറച്ച് ഞാൻ എന്നുള്ളത് മുറിച്ചു കളയൂ. രണ്ട് ഞാൻ കളയൂ, ഒരു ഞാൻ വയ്ക്കൂ. എന്തുകൊണ്ട്? ബാബ്ദാദ കാണുന്നുണ്ട്, താങ്കളുടെ അനേക സഹോദരീ സഹോദരന്മാർ ബ്രാഹ്മണരല്ല, അജ്ഞാനികളായ ആത്മാക്കൾ, സ്വന്തം ജീവിതത്തിൽ ധൈര്യം നഷ്ടപ്പെട്ടവർ. ഇപ്പോൾ അവർക്ക് ധൈര്യത്തിന്റെ ചിറകുകൾ നൽകണം. ആശ്രയം ഇല്ലാത്തവരായി മാറി, പ്രതീക്ഷ ഇല്ലാത്തവരായി മാറി. ഹേ ദയാഹൃദയരെ, കൃപയും ദയയും ചെയ്യുന്ന വിശ്വത്തിലെ ആത്മാക്കളുടെ ഇഷ്ടദേവാത്മാക്കളെ, തന്റെ ശുഭഭാവനയും ദയയുടെ ഭാവനയും ആത്മഭാവനയിലും കൂടി അവരുടെ ഭാവനകളെ പൂർത്തിയാക്കൂ. നിങ്ങൾക്ക് ദുഃഖത്തിന്റെയും അശാന്തിയുടെയും വൈബ്രേഷൻ വരുന്നില്ലേ? നിമിത്താത്മാക്കളാണ്, പൂർവജരാണ്, പൂജ്യരാണ്, വൃക്ഷത്തിന്റെ തായ്തടിയാണ്, അടിത്തറയാണ്. എല്ലാവരും നിങ്ങളെ അന്വേഷിക്കുകയാണ്. ഞങ്ങളുടെ രക്ഷകർ എവിടെ പോയി? ഞങ്ങളുടെ ഇഷ്ടദേവതകൾ എവിടെ? ഒരുപാട് വിളികൾ ബാബ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ സ്വ ഉന്നതിയിലൂടെ വ്യത്യസ്ത ശക്തികളുടെ സകാശ നൽകൂ, ധൈര്യത്തിന്റെ ചിറക് നൽകൂ, ആനന്ദത്തിന്റെ നിറം പിടിപ്പിക്കൂ. നിങ്ങൾ പരമാത്മാവിന്റെ കൂട്ടുകെട്ടിന്റെ നിറത്തിൽ വന്നുകഴിഞ്ഞു. അന്യാത്മാക്കൾക്കും കുറച്ച് ആധ്യാത്മികതയുടെ നിറത്തിന്റെ അനുഭവം ചെയ്യിപ്പിക്കൂ. പരമാത്മ മിലനത്തിന്റെ മംഗളമേളയുടെ അനുഭവം ചെയ്യിപ്പിക്കൂ. അലയുന്ന ആത്മാക്കൾക്ക് ലക്ഷ്യത്തിലേക്കുള്ള വഴി പറഞ്ഞുകൊടുക്കൂ. സ്വ ഉന്നതിയുടെ പദ്ധതി തയ്യാറാക്കി ഇതിൽ സ്വന്തം നിരീക്ഷകനായി പരിശോധിക്കണം. രാജകീയ ഞാൻ എന്ന ഭാവം വരുന്നില്ലല്ലോ. ഇന്ന് ഹോളി ആഘോഷിക്കുവാനാണ് വന്നിട്ടുള്ളത്. ഇന്ന് ബാബ്ദാദ ഈ സങ്കല്പമാണ് തരുന്നത്, ദേഹാഭിമാനത്തിന്റെയും അപമാനത്തിന്റെയും ഞാൻ, നിരാശയുടെ ഞാൻ ഇതിനെ കത്തിച്ചിട്ട് പോകണം, കൂടെ കൊണ്ടുപോകരുത്. എന്തെങ്കിലും കത്തിക്കണമല്ലോ. അഗ്നി ജ്വലിപ്പിക്കുമോ? ജ്വാലാമുഖി യോഗ അഗ്നി ജ്വലിപ്പിക്കണം. കത്തിക്കാൻ അറിയാമോ? ജ്വാലാമുഖി യോഗം ചെയ്യാൻ അറിയാമോ? അതോ സാധാരണ യോഗമാണോ അറിയുന്നത്? ജ്വാലാമുഖി ആകൂ. ലൈറ്റ് മൈറ്റ് ഹൗസ്, ഇത് ഇഷ്ടമല്ലേ? ദയവായി ശ്രദ്ധിക്കൂ, ഞാൻ എന്ന ഭാവം കത്തിക്കൂ. ഞാൻ ഞാൻ എന്ന പാട്ട് കേൾക്കുമ്പോൾ ബാബ്ദാദ സ്വിച്ച് ഓഫ് ആക്കുന്നു. അഹാ അഹാ എന്ന പാട്ടുയരുമ്പോൾ ശബ്ദം കൂട്ടുന്നു. ഞാൻ ഞാൻ എന്നത് വളരെയധികം പിരിമുറുക്കം ഉണ്ടാക്കുന്നു. ഓരോ കാര്യത്തിലും പിരിമുറുക്കമുണ്ടാക്കും. ഇതല്ല, അതല്ല, അങ്ങനെയല്ല, ഇങ്ങനെയല്ല, ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നത് കാരണം പിരിമുറുക്കം അനുഭവപ്പെടുന്നു. ചായ്വ്, പിരിമുറുക്കം, സ്വഭാവം, തലകീഴായ സ്വഭാവം, ഇതൊന്നും ബാബ്ദാദയ്ക്ക് ഇഷ്ടമല്ല. സ്വഭാവം എന്ന വാക്ക് വളരെ നല്ലതാണ്. സ്വയത്തിന്റെ ഭാവമാണ് സ്വഭാവം. അതിനെ വിപരീതമാക്കി കാര്യങ്ങളെ വലിച്ചു നീട്ടരുത്, തന്റെ നേർക്ക് ആകർഷിക്കരുത്. അതും വളരെ പിരിമുറുക്കമുണ്ടാക്കും. നിങ്ങളോട് ആര് എത്ര പറഞ്ഞാലും തന്റെ നേർക്ക് ആകർഷിതരാക്കരുത്. കാര്യങ്ങൾ വലിച്ചു നീട്ടരുത്, തന്റെ നേർക്ക് വലിക്കരുത്. ബുദ്ധിമുട്ടുകൾ എല്ലാം സമാപ്തം. ബാബ 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 മാത്രം ഇഷ്ടമല്ലേ? തലകീഴായ ഞാൻ എന്ന ഭാവം ഇവിടെ ഉപേക്ഷിച്ചു പോകണം, കൂടെ കൊണ്ടുപോകരുത്. ട്രെയിനിൽ ഭാരം കൂടുതലാകും. നിങ്ങളുടെ പാട്ടാണ്, ഞാൻ ബാബയുടേതാണ്, ബാബ എന്റേതാണ് അല്ലേ? ഒരു ഞാൻ വയ്ക്കൂ, രണ്ട് ഞാൻ സമാപ്തമാക്കൂ. ഹോളി ആഘോഷിച്ചു, സങ്കല്പത്തിൽ കത്തിച്ചു കളഞ്ഞു. ഇപ്പോൾ സങ്കല്പം വയ്ക്കണം. സങ്കല്പം ചെയ്തോ? കൈ ഉയർത്തൂ. ചെയ്തോ? അതോ കുറച്ചുകൂടി ബാക്കിയുണ്ടോ? കുറച്ച് സമ്മതിക്കുമോ? കുറച്ച് സമ്മതിക്കാം എന്നാണെങ്കിൽ കൈ ഉയർത്തൂ. കുറച്ച് ബാക്കിയുണ്ടാകുമോ അതോ ഇല്ലയോ? നിങ്ങൾ വളരെ ധൈര്യശാലികളാണ്. ആശംസകൾ. സന്തോഷത്തിൽ നൃത്തം ചെയ്യൂ, പാട്ടുപാടൂ. സമ്മർദ്ദത്തിലല്ല, പിരിമുറുക്കമില്ല. ശരി, ഇപ്പോൾ സെക്കൻഡിൽ നമ്മുടെ മനസ്സിലുള്ള സങ്കല്പങ്ങളെ സമാപ്തമാക്കി ഒരു സെക്കൻഡിൽ ബാബയോടൊപ്പം പരംധാമത്തിൽ ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് ഏറ്റവും ഉയർന്ന ബാബയുടെ കൂടെ ഏറ്റവും ഉയർന്ന സ്ഥിതിയിൽ സ്ഥിതി ചെയ്യൂ. ബാബയ്ക്ക് സമാനം മാസ്റ്റർ സർവശക്തിവാനായി വിശ്വത്തിലെ ആത്മാക്കൾക്ക് ശക്തിയുടെ കിരണങ്ങൾ നൽകൂ. ശരി, നാനാഭാഗത്തെയും ഹോളിയസ്റ്റും ഹയസ്റ്റുമായ കുട്ടികൾക്ക്, സർവ വിശ്വമംഗളകാരി വിശേഷ ആത്മാക്കൾക്ക്, സർവ പൂർവജരും പൂജ്യരുമായ ആത്മാക്കൾക്ക്, ബാബയുടെ ഹൃദയ സിംഹാസനസ്ഥരായ സർവ കുട്ടികൾക്കും ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും ഹൃദയത്തിലെ ആശീർവാദങ്ങളോടൊപ്പം ഹൃദയത്തിന്റെ വാത്സല്യവും നമസ്തേയും. വളരെ ദൂരെ നിന്ന് വന്നിട്ടുള്ള കത്തുകൾ, കാർഡുകൾ, ഇമെയിലുകൾ, കമ്പ്യൂട്ടറിലൂടെയുള്ള സന്ദേശങ്ങൾ ബാബ്ദാദയ്ക്ക് കിട്ടി. ബാബ്ദാദ ആ കുട്ടികളെയും സന്മുഖത്ത് കണ്ട് കോടി മടങ്ങ് ആശംസകൾ തരുന്നു. വരദാനം തന്റെ പൂർവജ സ്വരൂപത്തിന്റെ സ്മൃതിയിലൂടെ സർവാത്മാക്കളെയും ശക്തിശാലിയാക്കുന്ന ആധാരമൂർത്തും ഉദ്ധാരമൂർത്തിയുമായി ഭവിക്കട്ടെ. ഈ സൃഷ്ടിവൃക്ഷത്തിന്റെ തായ്തടി സർവരുടെയും പൂർവജർ ബ്രാഹ്മണനിൽ നിന്നും ദേവതയാകുന്ന താങ്കളാണ്. ഓരോ കർമ്മത്തിനും ആധാരം മര്യാദകളുടെ ആധാരം, ആചാരങ്ങളുടെ ചടങ്ങുകളുടെ ആധാരം. പൂർവജ ആത്മാക്കളായ നിങ്ങൾ ആധാരവും ഉദ്ധാരമൂർത്തിയുമാണ്. നിങ്ങളാകുന്ന തായ്തടിയിലൂടെയാണ് സർവ ആത്മാക്കൾക്കും ശ്രേഷ്ഠ സങ്കല്പങ്ങളുടെ ശക്തിയും സർവശക്തികളും പ്രാപ്തമാകുന്നത്. താങ്കളെ എല്ലാവരും ഫോളോ ചെയ്യുന്നു. അതിനാൽ ഇത്രയും വലിയ ഉത്തരവാദിത്വം മനസ്സിലാക്കിക്കൊണ്ട് സങ്കല്പവും കർമ്മവും ചെയ്യൂ. പൂർവജ ആത്മാക്കളായ താങ്കളുടെ ആധാരത്തിലാണ് സൃഷ്ടിയുടെയും സമയത്തിന്റെയും സ്ഥിതിയുടെയും ആധാരം. സ്ലോഗൻ: ആരാണോ സർവശക്തികളുടെയും കിരണങ്ങളെ നാനാഭാഗത്തും വ്യാപിപ്പിക്കുന്നത്, അവരാണ് മാസ്റ്റർ ജ്ഞാനസൂര്യൻ. അവ്യക്ത സൂചന: സങ്കല്പങ്ങളുടെ ശക്തി ശേഖരിച്ച് ശ്രേഷ്ഠ സേവനത്തിന് നിമിത്തമാകൂ. മൂന്ന് വാക്കുകൾ കാരണം നിയന്ത്രണ ശക്തിയും ഭരണശക്തിയും കുറയുന്നു. ആ മൂന്ന് ശബ്ദങ്ങളാണ്: ഒന്ന്, എന്തുകൊണ്ട്, അതായത് വൈ; രണ്ട്, എന്ത്, അതായത് വാട്ട്; മൂന്ന്, വേണം. ഈ മൂന്ന് വാക്കുകൾ സമാപ്തമാക്കി ഒരു വാക്ക് മാത്രം പറയൂ. ആഹാ എങ്കിൽ നിയന്ത്രണ ശക്തി വരും. പിന്നെ സങ്കല്പശക്തിയിലൂടെ പരിധിയില്ലാത്ത സേവനത്തിന് നിമിത്തമാകാൻ കഴിയും. ഓം ശാന്തി.